2024 ജൂലൈ 24 ബുധൻ. കേരള കൗമുദി ഇ പേപ്പറിന്റെ സെന്റർ സ്പ്രെഡ് പേജിൽ നിന്നും വാർത്തകൾ വായിക്കുന്നത് മേഘ പി പണിക്കർ. എഡിറ്റോറിയൽ: കേന്ദ്ര ബജറ്റിൽ പരക്കെ നിരാശ. രാജ്യം ഒന്നടങ്കം ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ ജനസംഖ്യയിൽ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാർക്ക് ആശ്വാസകരമായ അധികമൊന്നുമില്ല. കഴിഞ്ഞ ഫെബ്രുവരിയിൽ നിർമ്മലാ സീതാരാമൻ തന്നെ അവതരിപ്പിച്ച ഇടക്കാല ബജറ്റിന്റെ വെറുമൊരു തുടർച്ചയാണ് ഈ സമ്പൂർണ്ണ ബജറ്റ് എന്നും പറയാം. തുടർച്ചയായി 7 തവണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ഖ്യാതി ധനമന്ത്രി നിർമ്മലാ സീതാരാമന് അവകാശപ്പെടാം. എന്നാൽ സാധാരണക്കാരെ മാത്രമല്ല പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്നതുൾപ്പെടെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളെയും ഏറെ നിരാശപ്പെടുത്തിയതായി അവരുടെ ബജറ്റ് പ്രസംഗം. ഒരു കൂട്ടുകക്ഷി സർക്കാരിന്റെ സകല പരാധീനതകളും ബജറ്റിൽ കാണാനാകും. സർക്കാരിനെ പിന്തുണയ്ക്കുന്ന കക്ഷികളുടെ സമ്മർദ്ദം ധനമന്ത്രിയെ ഒട്ടൊന്നുമല്ല സ്വാധീനിച്ചിരിക്കുന്നത്. ബീഹാറിനും ആന്ധ്രയ്ക്കും ലഭിച്ച കോടിക്കണക്കിന് രൂപയുടെ വമ്പൻ പദ്ധതികൾ ഇതിനു തെളിവാണ്. പ്രത്യേക പദവിയും പാക്കേജും അനുവദിക്കണമെന്നായിരുന്നു പിന്തുണയ്ക്ക് പ്രതിഫലമായി ബീഹാറും ആന്ധ്രയും ആവശ്യപ്പെട്ടിരുന്നത്. പ്രത്യേക പദവിയും നൽകിയില്ലെങ്കിലും ഉദാരമായ പാക്കേജുകൾ നൽകി ഈ രണ്ട് സംസ്ഥാനങ്ങളെയും ചേർത്ത് നിർത്താൻ മോദി സർക്കാർ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രത്യേക പാക്കേജിനും വിവിധ പദ്ധതികൾക്കുമുള്ള സഹായത്തിനും വേണ്ടി കാത്തിരുന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ ആവശ്യങ്ങൾ ധനമന്ത്രി പരിഗണിച്ചതേയില്ല. അതിലുള്ള നിരാശയും പ്രതിഷേധവും സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രകടിപ്പിക്കുകയും ചെയ്തു. സംസ്ഥാനത്ത് നിന്നുള്ള MPമാരും ബജറ്റ് അവതരണം കഴിഞ്ഞയുടൻ തങ്ങളുടെ നിരാശയും പ്രതിഷേധവും ഒട്ടും മറച്ചുവെച്ചില്ല. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച നല്ല നിലയിലാണെന്നതിന്റെ കണക്ക് അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ബജറ്റ് അവതരണത്തിന്റെ തുടക്കം. പണപ്പെരുപ്പം 3% തൊട്ടുമുന്നിൽ പിടിച്ചു നിർത്താനായതും ധനക്കമ്മി കുറയ്ക്കാനായതും നേട്ടമായി. എടുത്തു പറഞ്ഞെങ്കിലും ജനങ്ങളെ പൊറുതിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന വിലക്കയറ്റത്തിനും തൊഴിലില്ലായ്മയ്ക്കും ക്രിയാത്മക പരിപാടികൾ മുന്നോട്ട് വയ്ക്കാൻ ധനമന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല. അതേസമയം കൃഷി, ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ, അടിസ്ഥാന സൌകര്യ മേഖല തുടങ്ങിയവയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാകും വിധം ഈ മേഖലകൾക്ക് വിഹിതം വർദ്ധിപ്പിച്ചിട്ടുള്ളതായി കാണാം. പ്രധാനമന്ത്രിയുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി 5 വർഷത്തേക്ക് കൂടി ദീർഘിപ്പിച്ചത് ഇതിനു കീഴിൽ വരുന്ന ജനവിഭാഗങ്ങൾക്ക് ആശ്വാസം നൽകും. 5 വർഷം കൊണ്ട് 1 കോടി പേർക്ക് പുതുതായി തൊഴിൽ നൽകുമെന്നാണ് ബജറ്റ് പ്രഖ്യാപനം. സുസ്ഥിര സാമ്പത്തിക വളർച്ച ഉറപ്പാക്കാൻ 9 മുൻഗണനാ മേഖലകൾക്ക് കാര്യമായ തോതിൽ വിഹിതം നീക്കിവച്ചിട്ടുണ്ട്. കാർഷികോൽപാദനം വർദ്ധിപ്പിക്കാൻ പുതിയ ഒട്ടേറെ പദ്ധതികൾ നടപ്പാക്കും. 1.52 ലക്ഷം കോടി രൂപയാണ് കൃഷിമേഖലയ്ക്കായി നീക്കിവച്ചത്. ഗ്രാമീണ വികസനത്തിനും വലിയ പരിഗണന ലഭിച്ചിട്ടുണ്ട്. 2.66 ലക്ഷം കോടി രൂപയാണ് ഈ മേഖലയ്ക്ക് നൽകുന്നത്. അടിസ്ഥാന വികസന മേഖലയുടെ വികസനത്തിന് 11 ലക്ഷം കോടി രൂപ ലഭിക്കും. ടൂറിസം മേഖലയിലും പുതിയ പദ്ധതികളുണ്ട്. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം ഈ വർഷം 3 കോടി വീടുകൾ നിർമ്മിക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. കാർഷിക മേഖലയിൽ 1 കോടി കർഷകരെ പ്രകൃതി സൌഹൃദ കൃഷി രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള പദ്ധതി പുതുമയുള്ളതാണ്. ഭക്ഷ്യയെണ്ണയുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത നേടാനായി എണ്ണക്കുരുകളുടെ വിളയ്ക്ക് വർദ്ധിച്ച പ്രാധാന്യം നൽകുവാനും നിർദ്ദേശമുണ്ട്. കിസാൻ ക്രെഡിറ്റ് കാർഡ് 5 സംസ്ഥാനങ്ങളിൽ കൂടി വ്യാപിപ്പിക്കുന്നതും പുതിയ കാർഷിക ഗവേഷണ പദ്ധതികൾ തുടങ്ങുന്നതും കൃഷി മേഖലയുടെ വളർച്ചയ്ക്ക് സഹായകമാകും. പഠിച്ചിറങ്ങുന്ന അഭ്യസ്ത വിദ്യർക്കായി നൈപുണ്യ വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിന്റെ ഗുണം 4 കോടി പേർക്ക് ലഭ്യമാകുമെന്ന് ധനമന്ത്രി പറഞ്ഞു. അതുപോലെ പുതുതായി ജോലിയിൽ കയറുന്നവർക്ക് കേന്ദ്രം 15,000 രൂപ നൽകുന്ന പ്രോത്സാഹന പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 3 ഗഡുക്കളായിട്ടാകും തുക നൽകുക. അതുപോലെ ആവശ്യമെങ്കിൽ ഇവരുടെ PF വിഹിതം 3 മാസം കേന്ദ്രം അടയ്ക്കാനുള്ള പദ്ധതിയുമുണ്ട്. 2 കോടിയിലധികം യുവതി യുവാക്കൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുമെന്നാണ് ധനമന്ത്രി അവകാശപ്പെട്ടത്. ചെറുകിട വ്യവസായ മേഖലയ്ക്ക് പ്രത്യേകം 3 നൽകുന്നതിലൂടെ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. സ്വയം തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് മുദ്രാ വായ്പ 10 ലക്ഷം രൂപയിൽ നിന്ന് 20 ലക്ഷം രൂപയായി ഉയർത്തിയതാണ് മറ്റൊരു നല്ല പ്രഖ്യാപനം. അതേസമയം തൊഴിലുറപ്പ് പദ്ധതി വിഹിതം കൂട്ടാൻ ധനമന്ത്രി തയ്യാറായിട്ടില്ല. ഇടക്കാല ബജറ്റിലെ 86,000 കോടിയായി അത് തുടരും. ശമ്പള വിഭാഗക്കാർക്ക് പ്രതീക്ഷയോടെ കാത്തിരുന്ന ആദായ നികുതി നിരക്കുകളുടെ മാറ്റം നേരിയ തോതിലേ ഉണ്ടായുള്ളൂ. 10 ലക്ഷം രൂപ വരെയുള്ള വരുമാനക്കാർക്ക് ചെറിയ തോതിൽ ആശ്വാസം ലഭിക്കും. സ്റ്റാൻഡേർഡ് ഡിറ്റക്ഷൻ 6 ലക്ഷം രൂപയിൽ നിന്ന് 75,000 രൂപയായി ഉയർത്തിയതാണ് മാറ്റങ്ങളിലൊന്ന്. അതുപോലെ കുടുംബ പെൻഷൻകാരുടെ ഇളവ് പരിധി 15,000 രൂപയിൽ നിന്ന് 25,000 രൂപയായി ഉയർത്തി. 3 ലക്ഷം മുതൽ 7 ലക്ഷം വരെയുള്ള വരുമാനക്കാർക്ക് നികുതി 5%. 3 മുതൽ 10 ലക്ഷത്തിൽ 10%, 10 മുതൽ 12 ലക്ഷത്തിൽ 12%, 12 മുതൽ 15 ലക്ഷത്തിൽ 20%, 15 ലക്ഷത്തിന് മുകളിൽ 30% ആദായ നികുതി. ആദായ നികുതിദായകർക്ക് ആകെ ഉണ്ടാകുന്ന നേട്ടം 17,500 രൂപയാണ്. എന്നാൽ കോർപ്പറേറ്റുകൾക്കും വിദേശ കമ്പനികൾക്കും പുതുതായി നികുതി ആനുകൂല്യങ്ങൾ നൽകുന്നുമുണ്ട്. പുതിയ 1 കോടി വീടുകളിൽ കൂടി സൌരോർജ പദ്ധതി നടപ്പാക്കും. വഴിയോര ചന്തകൾക്കും ഭക്ഷ്യശാലകൾക്കും വേണ്ടിയുള്ള പുതിയൊരു സഹായ പദ്ധതിയും ബജറ്റിലുണ്ട്. കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലെ യുവാക്കൾക്ക് ഇന്റേൺഷിപ്പിന് സൌകര്യമൊരുക്കും. 5000 രൂപ നിരക്കിൽ സ്റ്റൈപ്പൻഡും നൽകും. സംസ്ഥാനത്ത് 1,00,000 കോടി രൂപയുടെ പലിശരഹിത വായ്പ നൽകുമെന്ന പ്രഖ്യാപനം പല സംസ്ഥാനങ്ങൾക്കും ഗുണകരമാകും. എന്നാൽ ബീഹാറിനും ആന്ധ്രയ്ക്കും ലഭിച്ചതുപോലെ സഹായ പാക്കേജുകൾക്കായി കാത്തിരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ധനമന്ത്രി പാടെ തടഞ്ഞിട്ടുണ്ട്. വെള്ളപ്പൊക്കം നേരിടാൻ പോലും ബീഹാറിന് 11,500 കോടിയാണ് നീക്കിവച്ചത്. ഇറക്കുമതി ചുങ്കം കുറയ്ക്കുന്നത് വഴി സ്വർണം വെള്ളി എന്നിവയ്ക്ക് നേരിയ തോതിൽ വില കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മൊബൈൽ ഫോണുകൾ, ചാർജറുകൾ, ചിലയിനം ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ, തുകൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയ്ക്കും വില നേരിയ തോതിൽ കുറയാനിടയുണ്ട്. എന്നാൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ് തടയാനാകുന്ന നിർദ്ദേശങ്ങളൊന്നും കാണാനില്ല. ക്യാൻസർ ചികിത്സയ്ക്കുള്ള 3 മരുന്നുകളുടെ തീരുവ പൂർണ്ണമായും പിൻവലിച്ചതിലൂടെ അവയുടെ വില കുറയുന്നത് രോഗികൾക്ക് ആശ്വാസമാകും. 33,00,000+ കോടി രൂപയുടെ വരുമാനം പ്രതീക്ഷിക്കുന്ന കേന്ദ്ര ബജറ്റ് വിവിധ മേഖലകളെ എത്രത്തോളം ഉത്തേജിപ്പിക്കാൻ പര്യാപ്തമാകുമെന്ന് വഴി അറിയാനിരിക്കുന്നതേയുള്ളൂ. രാജ്യത്തിന്റെ ആവശ്യങ്ങളുമായി തട്ടിച്ചു നോക്കിയാൽ ദ്രുതഗതിയിലുള്ള വളർച്ച നേടാൻ ഇതൊന്നും പോരാ. സാമ്പത്തിക വർഷം തീരാൻ 8 മാസം ശേഷിക്കെ കൊണ്ടുവന്ന സമ്പൂർണ്ണ ബജറ്റിലെ നിർദ്ദേശങ്ങളിൽ പലതും പ്രസംഗത്തിൽ പുറത്തു വരികയുണ്ടായില്ല. വിശദ ബജറ്റ് രേഖകളിലാണ് അതൊക്കെയുള്ളൂ. പതിവിൽ നിന്ന് വ്യത്യസ്തമായി 1 മണിക്കൂറും 25 മിനിറ്റിൽ പ്രസംഗം ഒതുക്കുകയായിരുന്നു ധനമന്ത്രി. ബജറ്റിനൊപ്പം റെയിൽവേ ബജറ്റ് കൂടി അവതരിപ്പിക്കുന്ന പതിവ് മുമ്പുണ്ടായിരുന്നുവെങ്കിൽ അതേപ്പറ്റി ഒരക്ഷരം ധനമന്ത്രി മിണ്ടിയില്ല. റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനങ്ങളുടെ ആവശ്യങ്ങൾ അങ്ങനെ പൂർണ്ണമായും തമസ്കരിക്കപ്പെടുകയും ചെയ്തു.